പാപത്തിന് മഹത്വം. നാം സഭയായിട്ട് ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നല്ലോ. നാം പാടിയത് സഭയെന്ന് പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, കാന്തയാണ്. അതുകൊണ്ട് എത്ര ശുഭ്രം ശോഭിതമായ വസ്ത്രമായിരിക്കണം ആ സഭയുടേത്. സഭയെന്ന് പറയുമ്പോൾ അത് വളരെ നമുക്ക് മനസ്സിലാകാത്ത എന്തോ അമൂർത്തമായ ഒരു കാര്യം എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ആ കൂട്ടമാണ് സഭ. അങ്ങനെയെങ്കിൽ എത്ര ശുഭ്രവും ശോഭിതവും മനോഹരവുമായിരിക്കണം നമ്മുടെ ജീവിത വസ്ത്രം എന്ന് നമ്മൾ പാടുമ്പോൾ നാം നമ്മിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. നമുക്ക് ഒന്ന് ദിനവൃത്താന്തത്തിൽ നിന്ന് 11-12 അധ്യായങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിക്കുകയും നമുക്കതിനെ സഭയോടുള്ള ബന്ധത്തിൽ ചിത്രീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ഒന്ന് ദിനവൃത്താന്തം 11-12 അധ്യായങ്ങൾ, 12 അധ്യായത്തിന്റെ 22 വാക്യം നമുക്ക് തുടക്കത്തിൽ വായിക്കാം. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ നാട്ടിലെ 2-ാമത്തെ രാജാവായിരുന്നു ദാവീദ്. ആ ദാവീദ് ആദ്യത്തെ രാജാവായ ശൗലിനെ ഭയപ്പെട്ട് താന് വനങ്ങളിലും ദുർഗങ്ങളിലും പാർത്തിരുന്ന കാലഘട്ടത്തിൽ, അങ്ങനെ ശൗലിനെ പേടിച്ച് വനാന്തർഭാഗങ്ങളിലും ഗുഹകളിലും അലഞ്ഞു നടന്നിരുന്ന സമയത്ത് തന്റെ അടുത്തേക്ക് പലരെ കടന്നു വന്നു, പലതരം ആളുകളെ കടന്നു വന്നു. അവരൊന്നിച്ച് അവിടെ ആ നിലയിൽ മുന്നോട്ട് പോയി. ഒടുവിലെ ശൗലിന് ശേഷം ദാവീദ് ഇസ്രായേലിന്റെ രാജാവുമായി തീർന്നു. നമുക്ക് കഥ സംഭവങ്ങൾ അറിയാം. പക്ഷെ ഇവിടെ ദാവീദിന്റെ കൂടെയുള്ള ആളുകളെ കുറിച്ചാണ്, ദാവീദിന്റെ കൂടെയുള്ള പലതരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഒന്ന് ദിനവൃത്താന്തം 11-12 അധ്യായങ്ങളിൽ പറയുന്നത്. അതിനെ ആ ആളുകളെ അവര് ആരുടെയും നിർബന്ധത്താൽ വന്നവരല്ല. ദാവീദിനെ സഹായിക്കേണ്ടതിന്, ദാവീദ് ഇസ്രായേൽ നാട്ടിലുള്ള പലർക്കും പ്രിയങ്കരനായിരുന്നു. അതുകൊണ്ട് ദാവീദ് വനത്തിലായിരുന്നപ്പോ, ദുഃഖത്തിലായിരുന്നപ്പോൾ, പ്രയാസങ്ങളിലായിരുന്നപ്പോൾ ദാവീദിനെ സഹായിക്കേണ്ടതിന് ദാവീദിനോടുള്ള താല്പര്യം മൂലം നിർബന്ധത്താലല്ലാതെ ദാവീദിനോട് ചേർന്ന് വരാനായിട്ട് ആളുകൾ തുടങ്ങി. അങ്ങനെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു, കൂടിക്കൂടി വന്നു, കൂടിക്കൂടി വന്ന് അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായിട്ട് തീർന്നു എന്നാണ് നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവരെ, ദാവീദ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേർന്ന് കാലാകാലങ്ങളിൽ വന്നവരാണ് നമ്മളും. ഇവിടെ ദാവീദിന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഓരോ പ്രത്യേകതകൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. ദൈവസഭയുടെ തന്നെ പ്രത്യേകതകളായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇവിടെ നോക്കുക, ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായിട്ട് തീർന്നു. ദൈവസഭയ്ക്ക് നിദർശനമായിട്ട് ദാവീദിനോടുള്ള ഒപ്പമുള്ള ആളുകളെ കുറിച്ച് പറയുന്നു. അവരുടെ പ്രത്യേകതകൾ നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളെ നോക്കാം. 12-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം, ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ധാരാളം കാര്യങ്ങളെ കൊണ്ടുവന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. 12-ാം അധ്യായം 40-ാമത്തെ വാക്യം. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിൽ ദാവീദിന്റെ കൂടെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു, അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയാവുന്ന ഒരു കാര്യം എന്താ, അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. നമ്മള് കർത്താവിന്റെ കൂടെ വന്ന ആളുകളാണ്, ദൈവസഭ. ദൈവസഭയായിട്ട് നമ്മൾ വരുമ്പോ നമുക്ക് എന്ത് വേണം, നമുക്ക് സന്തോഷം വേണം. നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞു, പൊതുവെ കാർമേഘാവൃതമായ ഒരു ദിവസം ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വലിയ സന്തോഷമൊന്നും തോന്നുകയില്ല. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നു, അവരുടെ ഒരു പ്രത്യേകത. ദാവീദിന്റെ സഭയിലുള്ളവരുടെ ഒരു പ്രത്യേകത, അവർക്ക് എന്തുണ്ടായിരുന്നു, അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് വലിയ സന്തോഷമുള്ളവരാണോ? അല്ല. നമ്മിൽ പലരും സ്വാഭാവികമായിട്ട് ഒത്തിരി സന്തോഷമുള്ളവരല്ല. ദാവീദിന്റെ സഭയിലുണ്ടായിരുന്നവരും സ്വാഭാവികമായിട്ട് ഒത്തിരി സന്തോഷമുള്ളവരല്ലായിരുന്നു. നമുക്ക് വേറൊരു വാക്യം നോക്കാം. 1 ശമൂവേൽ അതിന്റെ 22-ാം അധ്യായത്തിൽ ദാവീദിനോടൊപ്പം ചേർന്ന് വന്ന ആളുകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 22-ാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് അവിടെ വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനും ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. നോക്കുക, ദാവീദിന്റെ അടുക്കൽ ചെന്ന ആളുകളെ കുറിച്ചാണ്, ആദ്യം ചെന്ന ആളുകളെ കുറിച്ചാണ് അവർ പറയുന്നത്. അവരുടെ പ്രത്യേകതകളാ പറയുന്നത്. പ്രത്യേകതകൾ എന്താ? ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വഴക്കാർ ഒക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ഒരു സഭ ആരംഭിക്കാൻ പറ്റിയ പാർട്ടികളാ നോക്കെ. അവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ കണ്ടു. ഞെരുക്കമുള്ളവർ, കടമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവർ. ഇങ്ങനെ ഒരു പറ്റം ആളുകളെ കൊണ്ടു നടക്കാൻ ആർക്കെങ്കിലും താല്പര്യം തോന്നുമോ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ഈ വഴക്കാരായിരുന്നു. പല കാര്യങ്ങളാൽ ഈ ലോകത്തില് മുന്നോട്ട് പോകാനൊക്കാതെ പലതിനാൽ ഞെരുങ്ങി, സന്തുഷ്ടിയില്ലാതെ, ഓ സന്തോഷമില്ലാതെ, ഞെരുക്കമുള്ളവരായിട്ട് ആരോട് ചേർന്ന് പോവുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള കൂട്ടത്തിലെ മോശപ്പെട്ട ആളുകളായിരുന്നു ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ ദാവീദിന്റെ കൂടെ ചെന്ന് ചേർന്നത്. ദൈവസഭയിലും നാം കടന്നു വരുമ്പോ സന്തുഷ്ടിയില്ലാത്തവരും കടമുള്ളവരും ഞെരുക്കമുള്ളവരും ഒക്കെയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ആളുകൾ ആരെ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നു. നാമും ഒക്കെ ദൈവസഭയിൽ വന്നത് ഏതെങ്കിലും ഒക്കെ വിഷമ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിലാണ്, ഒരു പ്രതിസന്ധിയോടുള്ള പ്രതിസന്ധിയുടെ മുമ്പിലാണ് നാം ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിച്ചിരിക്കുന്നത്. ഇതാ ദൈവസഭയുടെ ഒരു പ്രത്യേകത. ഇവിടെ നാം രണ്ട് ദിനവൃത്താന്തത്തിൽ വായിച്ച ആ വാക്യവും ഈ ഒന്ന് ചമ്മുകയിൽ 22-ാം അധ്യായത്തിൽ വായിച്ച വാക്യവും തമ്മിൽ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നത് കൊണ്ട് എന്ന വാക്യത്തിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തില് ദാവീദിന്റെ കൂടെ വന്നവരെന്തായിരുന്നു? അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് അവർക്ക് സന്തോഷമില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. സന്തോഷമില്ലാത്ത ആളുകളായിരുന്നു, സന്തുഷ്ടിയില്ലാത്ത ആളുകളായിരുന്നു. പക്ഷെ ദാവീദിന്റെ കൂടെ ചേർന്ന് ആ നല്ല ദാവീദിനോടൊപ്പം യാത്ര ചെയ്ത് അവനോടൊപ്പം അനുഭവങ്ങൾ പങ്കിട്ട് വന്നപ്പോ അവരെ കുറിച്ച് ഇതാ പറയുന്നു, അവിടെ എന്തുണ്ട്? സന്തോഷമുണ്ട്. പ്രിയമുള്ളവര്, നമ്മൾ ദൈവസഭയെ വന്നിട്ട് ഇത്രയും നാളുകളായി, കർത്താവിനെ അറിഞ്ഞിട്ട് ഇത്രയും നാളായി, നമുക്ക് സന്തോഷമുണ്ടോ? ഞാനിത് പറയുമ്പോ കോൺഫറൻസിന്റെ ഇടയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമില്ല. സന്തോഷമില്ല എന്താ? നമുക്ക് നമ്മുടെയും കാര്യം അതല്ലേ, പലപ്പോഴും നമുക്ക് സന്തോഷമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്തത്? ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നു, നമുക്ക് സന്തോഷമില്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സന്തോഷമില്ലാതിരിക്കുന്നത്? നമ്മൾ നമ്മുടെ സന്തോഷം നമ്മുടെ വികാരത്തിലാണ് തിരയുന്നത്. ചില ദിവസം നമുക്ക് ആകപ്പാടെ എന്നേക്കുമ്പോ ഒരു ഓ ഇന്ന് തന്നെ സഹോര ഒരു മൂടില്ല. മൂടില്ല എന്ന് പറയുന്ന സഹോരന്മാരോടെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റ് ദ മൂഡ്. നിങ്ങൾ മൂഡ് ഉണ്ടാക്ക്. അപ്പൊ പറയാം, അങ്ങനെ ഉണ്ടാക്കാൻ ഒക്കും. കർത്താവിന് സന്തോഷിക്കുക എന്ന് പറയുന്നത് ബോധപൂർവമായ ഇച്ഛ വെച്ച ഒരു പ്രവൃത്തിയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ നോക്കാതെ കർത്താവിലേക്ക് നോക്കണം. ഇതെല്ലാം ചുറ്റുപാടുമെല്ലാം ഇരുട്ടായിരിക്കുമ്പോഴും എനിക്ക് ആരുണ്ട്? എനിക്ക് എന്റെ കർത്താവുണ്ടല്ലോ. കർത്താവുണ്ട്. കർത്താവ് സിംഹാസനം വിട്ടെങ്കിലും പോയിട്ടില്ല സ്വർഗത്തില്. ഇതിലെല്ലാം മീതെ സിംഹാസനം വിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആ ഇരിക്കുന്നത് അന്യനൊരാളല്ല, മറിച്ച് എന്റെ സ്വന്തം പിതാവാണ്. ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാവുകയില്ലേ? സന്തോഷം എന്ന് പറയുന്ന കേവലം ഒരു വികാരത്തിന്റെ തലത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ് കർത്താവിനെപ്പോഴും സന്തോഷിപ്പി എന്ന് പറയുന്നത്. അതൊരു പൊസിഷനാണ്, ഒരു നിലപാടാണ്. ഞാൻ എന്ത് സാഹചര്യം ഉണ്ടായാലും എന്റെ കർത്താവിനെ സന്തോഷിക്കും എന്നുള്ള ഒരു നിലപാട് നമുക്കുണ്ടാവണം. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് നമ്മുടെ മനസ്സ് ഈ സങ്കടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മള് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിളിക്കണം. മനസ്സിനെ തിരിച്ചു വിളിച്ചിട്ട് നോക്കാൻ പറയണം. ബൈബിളിലെ പല രംഗങ്ങളില് കർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൃഷ്ടികൾ ആ കർത്താവിൽ നിന്ന് പലയിടത്തോട്ട് മാറിപ്പോയി നമ്മൾ നിരാശപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് കർത്താവിലേക്ക് നോക്കാനായിട്ട് പിന്നെയും പ്രമോദിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ആ നിലയിൽ കർത്താവിൽ ഒരു സന്തോഷമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കർത്താവിനെങ്ങനെ സന്തോഷിക്കാൻ ഒക്കുന്നത്? കർത്താവും നമ്മളും തമ്മിൽ യാതൊരു കാര്യത്തിലും ഒരു ആ നിലയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിലേ, കർത്താവുമായിട്ട് നല്ല ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിലേ, കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലേ കർത്താവിനുള്ള സന്തോഷം എന്ന് പറയുന്നത് കേവലം ഒരു ആശയമായിട്ടിരിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കുകയുള്ളൂ. ആ കാര്യം മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. ഇന്ന് രാവിലെ ആയിരിക്കുമ്പോൾ കർത്താവേ, നീയും ഞാനും തമ്മിൽ അകലുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെന്ന് കണ്ടാൽ അതിനെക്കുറിച്ച് ഖേദിച്ച് ഒരു നൂറ്റാണ്ടങ്ങ് ഇരുന്ന് പോകണ്ട. ഉടനെ തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് അതിനെ നിരപ്പ് പ്രാപിച്ച് കർത്താവിൽ സന്തോഷിച്ച് ആ നിലയിൽ പോകണം. സാഹചര്യങ്ങളെ നോക്കല്ലേ, പ്രതികൂലങ്ങളെ നോക്കല്ലേ, പല കാര്യങ്ങളും ഉണ്ടാ. നമുക്ക് നമ്മുടെ സന്തോഷം കൊച്ചു കാര്യങ്ങളെ കൊണ്ടുവന്ന് വെക്കരുത്. ചില ആളുകൾ കറണ്ട് പോയി, ഇനി എങ്ങനെ, ഇന്ന് എങ്ങനെ കറണ്ട് പോയി, അവരുടെ സന്തോഷം കറണ്ടിലാ വെച്ചേക്കുന്നത്. കറണ്ട് പോയാൽ എന്താ, കറണ്ട് പോയി അതിനെന്താ? കറണ്ട് കൊണ്ടാണോ നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്? സാധനങ്ങൾ പോയി. ആ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഭൗതികമായ സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ പരിധിക്ക് പുറത്തുള്ളതാ. അതിനെ നോക്കി അത് വെച്ചിട്ടല്ല നമ്മുടെ സന്തോഷം. അല്ലെങ്കിൽ ഇത്തവണ ശമ്പളം വാങ്ങിച്ചപ്പോ 10 രൂപ കുറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠങ്ങൾ കൊണ്ടുവന്നേക്കാം, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനെ കവിയുന്ന, അതിനപ്പുറത്തേക്ക് നമ്മുടെ കണ്ണു പോണം. കർത്താവിന് സന്തോഷിക്കുന്നവരായിട്ട് ഇരിക്കണം. ഇതാ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നവരുടെ പ്രത്യേകത, അവര് സന്തോഷമുള്ളവരായിരുന്നു. വളരെ വേഗത്തില് 7-8 കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. അവരെ കുറിച്ച് നമ്മൾ വായിച്ചത് അവർ കർത്താവിൽ സന്തോഷമുള്ളവരായിരുന്നു, അല്ലെ, ദൈവസഭയിലുള്ളവർ കർത്താവിൽ സന്തോഷമുള്ളവരായിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് പോകാം. 12-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഈ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. അതെന്താണ്? സെബൂലൂനിൽ യുദ്ധസന്നദ്ധരായി സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐക്യമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ. നോക്കുക, അവരുടെ വേറൊരു കാര്യം. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് ഐകമത്യമുണ്ടായിരുന്നു. അവര് തമ്മിൽ നല്ല യൂണിറ്റി ഉണ്ടായിരുന്നു, നല്ല പരസ്പര ബന്ധമുണ്ടായിരുന്നു. ഇത് തെറ്റിദ്ധാരണാജനകമായ, ഇത് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു. എന്താ നമ്മൾ തമ്മിലുള്ള ഐക്യതയുടെ അടിസ്ഥാനം? എന്താ നമ്മൾ തമ്മിലുള്ള ഐക്യതയുടെ അടിസ്ഥാനം? എന്താ നമ്മൾ ആരെങ്കിലും തമ്മിൽ ആ നില ബന്ധക്കാരും ഇല്ലവണോ? നമ്മളൊന്നും പലരും അന്യോന്യം കണ്ടിട്ട് പോലും ഉള്ള ആളുകളല്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചു കൂടി ഈ നിലയിലെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോ നമ്മൾ പരസ്പരമുള്ള ഐക്യതയുടെ അടിസ്ഥാനം എന്താ? അത് ഇങ്ങനെ പറയാം. നമ്മൾ പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു, കർത്താവ് നമ്മി എന്നുള്ള ഒരു കാര്യം നമുക്ക് താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ മിക്കപ്പോഴും ദൈവസന്നിധി വരുമ്പോ, കർത്താവ് നീ എന്റെ ഹൃദയത്തിൽ വന്നല്ലോ, കർത്താവ് എനിക്കുണ്ടല്ലോ എന്നുള്ള നിലയിൽ നമ്മൾ അതിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ, കർത്താവ് എന്നെ. എന്നാൽ അതിന് രണ്ടാമതൊരു വശം കൂടെ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആ രണ്ടാമത്തെ വശം എന്താ? നമ്മൾ കർത്താവിലാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരാള് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോ, കർത്താവിനെ ഹൃദയത്തിൽ വാഴിക്കുമ്പോ, കർത്താവ് നമ്മിൽ വന്നു. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമയം മുതൽ നാമും ക്രിസ്തുവിലാണ്. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. എന്റെ അടുത്തിരിക്കുന്ന സഹോദരനും അവനെന്താ? അവനും ക്രിസ്തുവിലാണ്. അടുത്ത സഹോദരനും ക്രിസ്തുവിലാണ്. ഈ നിലയിൽ ഞങ്ങൾ ഒന്നിച്ച് ക്രിസ്തുവിലായിരിക്കുന്നു. അതാണ് നമ്മുടെ ഐക്യതയുടെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെ പ്രസ്താവിച്ചതായിട്ട് ഒരു സഹോദരനെ പറഞ്ഞു കേൾക്കാനായിട്ട് ഇടയായി. നമ്മൾ പലപ്പോഴും കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ള പദപ്രയോഗം നമ്മുടെ ഇടയിൽ വളരെ കോമൺ ആണ്. കർത്താവിനെ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുന്നു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഇന്ന മാസം ഇത്രാം തീയതി കർത്താവിനെ സ്വീകരിച്ചു. അത് ശരിയാണ്. കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മളെ ക്രിസ്തുവിലാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. നാം കർത്താവിനെ സ്വീകരിച്ച നിമിഷം തന്നെ നമ്മെയും ക്രിസ്തുവിലാക്കി വെച്ചു. നമ്മൾ മാത്രമല്ല, നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരൻ, അടുത്തിരിക്കുന്ന സഹോദരി, അവരെയും ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുക. നമ്മളെ എല്ലാ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുക, നാം എല്ലാം സെയിം ബോട്ടിലാണ്. അങ്ങനെയാണ് അതാണ് നമ്മുടെ ഐക്യതയുടെ അടിസ്ഥാനം. പ്രിയമുള്ളവര്, അങ്ങനെ കാണുമ്പോൾ ഈ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും നമുക്ക് വില വയ്ക്കുവാനും ബഹുമാനിക്കാനും നമുക്ക് ആ നിലയിലെ കഴിയും. നോക്ക, ഇവിടെ ഇസ്രായേലിലെ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എന്തുണ്ടായിരുന്നു? ഐകമത്യമുള്ളവരായിരുന്നു. എവിടെ വെച്ചാ പിന്നെ നമ്മുടെ ഐകമത്യത്തിന്റെ തകരാർ എവിടാ? എവിടെയാണ് കുഴപ്പം വരുന്നത്? നമ്മൾ ക്രിസ്തുവിനാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ക്രിസ്തുവിനോട് വിഘടിച്ച് നമ്മൾ മാറിയൊക്കെ നിൽക്കുമ്പോൾ ക്രിസ്തുവിനാക്കി വെച്ചിരിക്കുന്ന മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പ്രയാസങ്ങൾ വരും. നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു മറുപടി എന്ന് പറയുന്നത്, അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും കർത്താവിലാണ്. ആ പൊസിഷനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. അതുപോലെ എന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ എത്ര ബലഹീനനാണെങ്കിലും അവനും കർത്താവിലാണ്. ആ സഹോദരി കർത്താവിലാണ്, ഈ ആള് കർത്താവിലാണ്. അതാണ് ഞങ്ങൾ ഒന്നിച്ചുള്ള ഐക്യത്തിന്റെ അടിസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് ദൈവസഭയിൽ ആ കാര്യങ്ങളെ ആ നിലയിൽ കാണണം. അതുപോലെ തന്നെ ഇവരുടെ മൂന്നാമതൊരു പ്രത്യേകത, അതാ അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്ന, ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ മറ്റൊരു പ്രത്യേകത, ഇസ്സാഖാര്യരിൽ ഇസ്രായേലിൽ ഇന്നത് ചെയ്യണം എന്നറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാർ. നമുക്ക് പലർക്കും മനസ്സിലാകാത്ത ഒരു വാക്കാണ് അത്. മറ്റു ചില ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ്, കുറച്ചുകൂടെ വ്യക്തതയോടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭാഗമുണ്ടോ ബൈബിളിൽ, വേറെ ഏതെങ്കിലും വിവർത്തനങ്ങളിൽ? അതായത് കാലജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാലത്തെ വിവേചിച്ച് അറിയുന്ന ആളുകൾ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ആളുകളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ ദിവസത്തെ പലപ്പോഴും വിവേചിച്ചറിയുന്നു. രാവിലെ ആകാശം ചുവന്ന് മൂടി കണ്ടാൽ ഇന്ന് എന്തുണ്ടാകും, മഴയുണ്ടാകും, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിവേചനമുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ആയിരിക്കുന്ന, നിങ്ങളായിരിക്കുന്ന കാലഘട്ടത്തെ, സമയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണം? വിവേചനം വേണം. വിവേചനം, ഡിസേൺമെന്റ് എന്ന് പറയുന്ന ആ വാക്ക്, വിവേചനം. വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരു, പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു സിക്സ്ത് സെൻസ്. പഞ്ചേന്ദ്രിയങ്ങളല്ലാതെ ആറാമത് ഏതോ ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ആരും അവരോട് പറയണ്ട, പലതും അവർക്ക് മനസ്സിലാകും. അടുത്ത ഒരു സഹോദരൻ ഒരു പ്രത്യേക ദിവസത്തിൽ പെരുമാറുന്നത് അതെന്താണ്? ആ വാക്ക് അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് അവർക്കൊരു വിവേചനമുണ്ടാകും. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെടാം. അതായത് നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ, ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ, അവിടെ പുക കണ്ടു, പുക ഉണ്ടെങ്കിൽ അവിടെ തീയുണ്ട് എന്നിങ്ങനെ നമുക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഊഹാപോഹങ്ങളെ കുറിച്ചല്ല, ലോകമനുഷ്യരുടെ വിവേചനത്തെ കുറിച്ചല്ല പറഞ്ഞത്. ലോകമനുഷ്യരുടെ വിവേചനം എന്താ? ഓ, ആ ആള് എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയി, എന്നോട് പണക്കമോ എന്നങ്ങ് രണ്ടും കണ്ടും നാലെന്ന് അവരങ്ങ് കണക്ക് കൂട്ടും. അതിന് കാരണം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം അതിലെ പോയപ്പോ അവിടെ കേറാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ എന്നോട് ഈ നിലയിൽ പിണക്കം ഉണ്ടായിട്ടാണ് എനിക്കിപ്പം മുഖം തരാതെ അങ്ങോട്ട് പോയത്. ഇങ്ങനെയെല്ലാം ഉള്ള മാനുഷികമായ ചില ആ ചിന്തകളെ ആ ചില സഹോദരന്മാര് എനിക്ക് ഒത്തിരി വിവേചനമുണ്ട് എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ആത്മീയ വിവേചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് ഞാൻ പറയാം. യഥാർത്ഥ ആത്മീയമായ ഡിസേൺമെന്റ് നമുക്കെങ്ങനെ ലഭിക്കും? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അതിനൊരു മാർഗമുണ്ട്. അത് നാം, ഞാൻ ഇങ്ങനെ പറയാം, നാം നമ്മെ തന്നെ ഏതൊക്കെ തലങ്ങളിൽ വിധിച്ചിട്ടുണ്ടോ, ആ വിധിച്ചിട്ടുള്ള അളവിൽ മാത്രമേ മറ്റുള്ളവരെ കുറിച്ചും ആ നിലയിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ വെളിച്ചം ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? ഞാനൊരു വാക്കിന് മുമ്പിൽ ഒരു പ്രത്യേക വിധത്തിൽ പെരുമാറി, ആ പെരുമാറിയതിനെ കുറിച്ച് കർത്താവ് എനിക്കൊരു വെളിച്ചം തന്ന് ഞാൻ എന്റെ തെറ്റിനെ കുറിച്ച് അനുഗമിച്ചു. ഞാൻ എന്നെ സ്വയം വിധിച്ച ആ ഒരു തലം അതെന്റെ ഒരു പൈതൃകമായിട്ടൊരു സമ്പത്തായിട്ട് എന്നിലുണ്ട്. അപ്പോ മറ്റൊരിക്കലെ വേറൊരാള് അതേ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോ അന്നേരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് അത് ഈ കാര്യമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് നാം നമ്മെ തന്നെ വിധിക്കുന്ന അളവിലെ, നാം നമ്മെ തന്നെ വിധിച്ച് ദൈവവഴിയിൽ മുന്നേറുന്ന അളവിൽ മാത്രമേ നമുക്ക് ഈ കാലജ്ഞത, വിവേചനം അത് വർദ്ധിച്ചു വരികയുള്ളൂ. പ്രിയമുള്ളവരെ, അതില്ലാതെ സ്വാഭാവിക മനുഷ്യന്റെ, ഈ ലോകമനുഷ്യന്റെ വിവേചനം കൊണ്ട് ദൈവസഭയെ വരുന്നത് വലിയ അപകടമുള്ള കാര്യമാണ്. ദൈവസഭയെ വന്ന് ഒരാള് പ്രസംഗിച്ചു, ഒരാള് സംസാരിച്ചു, അതെനിക്കറിയാം. ഇന്ന കാര്യം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ അങ്ങ് വേഗം പറയല്ലേ. ദൈവസഭയുടെ പ്രമാണം അതല്ല, അത് ലോകത്തിന്റെ പ്രമാണമാണ്. വിവേചനം എന്ന് പറയുന്നത് വ്യത്യാസമായ വേറൊരു കാര്യമാണ്. നമ്മളെ തന്നെ വിധിച്ചിട്ടുള്ള അളവിൽ, നമ്മളെ തന്നെ ദൈവ വെളിച്ചത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അളവിൽ, നമ്മുടെ ജഡത്തിന്റെ ജീർണതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അളവിൽ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കൊണ്ടുവന്ന് തുറന്നിട്ടിട്ടുള്ള അളവിൽ മാത്രമേ നമുക്ക് ആ വിവേചനം, കാലജ്ഞത അത് വർദ്ധിച്ചു വരികയുള്ളൂ. ഇവിടെ ഇതാ ദാവീദിന്റെ ആ സഭയിൽ ഉണ്ടായിരുന്നവരുടെ പ്രത്യേകത, അവര് കാലജ്ഞന്മാരായിരുന്നു. കാലജ്ഞന്മാർ ഇവിടെ എത്ര കാലജ്ഞന്മാരുണ്ട്! എല്ലാവരും മോശ പറഞ്ഞതുപോലെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോശുവയോട് പറഞ്ഞു, നീ എന്നെ പ്രതി അസൂയപ്പെടുന്നോ? അതിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ ഈ ജനം എല്ലാവരും പ്രവചിക്കുന്നവരും ആ നിലയിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മോശ പറഞ്ഞതുപോലെ, നാം എല്ലാവരും ആത്മീയ വിവേചനമുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ സ്വാഭാവികമായ ചിന്തകളും സ്വാഭാവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും വിട്ടുകളഞ്ഞ് ആത്മീയതയിലേക്ക് വന്നിരുന്നെങ്കിൽ അതിന് ഒരു എളുപ്പവഴിയില്ല. എങ്ങനെയൊക്കെ ഉള്ളൂ, നാം നമ്മെ തന്നെ വിധിക്കുകയും ദൈവം തരുന്ന വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യുന്ന അളവിൽ മാത്രമേ നമ്മളത് വർദ്ധിച്ചു വരികയുള്ളൂ. നമ്മുടെ ആ കപ്പാസിറ്റി വർദ്ധിച്ചു വരികയുള്ളൂ. കാലജ്ഞന്മാർ, ദൈവസഭയിലെ കാലജ്ഞന്മാരുടെ എണ്ണം കൂടി വരട്ടെ. നമുക്ക് വേറെ ഒരു ഭാഗം നോക്കാം. പന്ത്രണ്ടാം അധ്യായത്തിലെ ആ ദൈവസഭയിൽ ഉണ്ടായിരുന്നവരുടെ, ദാവീദിന്റെ സഭയിൽ ഉണ്ടായിരുന്നവരുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദിന്റെ അടുക്കൽ, അത് 12 മുതലുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചില ബെന്യാമീനിയരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റ് ചെന്ന് അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എന്റെ കയ്യിൽ അന്യായം ഒന്നും ഇല്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ദാവീദിന്റെ അടുത്തേക്ക്, ആ ദുർഗങ്ങളിൽ പാർക്കുന്ന ദാവീദിന്റെ അടുത്തേക്ക് ചില ആളുകൾ വരിക. ആരൊക്കെ ഇത്തവണ വന്നത്? ബെന്യാമീനിയരും യഹൂദിയരുമായ ചില ആളുകൾ ദാവീദിന്റെ അടുക്ക വന്നു. ദാവീദിന് അറിഞ്ഞുകൂടാ ഇവരേതുദ്ദേശത്തിലാ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ശൗലിന്റെ അടുത്ത് പോയി ദാവീദിന്റെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എന്ത് കിട്ടും? ധാരാളം സമ്മാനങ്ങളും അംഗീകാരങ്ങളും കിട്ടും. നമുക്ക് ഇന്നത്തെ രീതിയിൽ പറയാം, തലയ്ക്ക് വില പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ദാവീദ്. ശൗല് ആ നിലയിൽ ഇവരെ എങ്ങനെയെങ്കിലും പിടിക്കണം, ഇവനെ കൊല്ലണം. അതിനായിട്ട് ഇവന്റെ തലയ്ക്ക് ഒരു വില പ്രഖ്യാപിച്ച് ആ നിലയിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ദാവീദ്. ആ ദാവീദ് മനസ്സിൽ ഒളിച്ചു പാർക്കുമ്പോൾ ഇതാ ബെന്യാമീനിയരും യഹൂദ്യരുമായ ചില ആളുകൾ അവന്റെ അടുക്കൽ വരുന്നു. വരുമ്പം ദാവീദിന് സ്വാഭാവികമായിട്ട് സംശയം വരാം, ഇവരെ ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരൊരു പക്ഷേ എന്നെ ഒറ്റുകൊടുക്കാനായിട്ട് വന്നവരായിരിക്കാം എന്ന് ദാവീദ് ചിന്തിച്ച്. ദാവീദ് പക്ഷെ അവരോട് പറയുന്ന കാര്യം നോക്കുക. ദാവീദ് അവരെ എതിരേറ്റ് ചെന്ന് അവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ അന്യായം ഒന്നും ഇല്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക്, അതായത് ശൗലിന് എന്നെ കാണിച്ചു കൊടുപ്പാനാണെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ആ അതിന്റെ അകത്ത് നമ്മൾ 17 ഒടുവിൽ വായിച്ച ആ ഭാഗമാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത്. നിങ്ങൾ എന്നെ ഒറ്റുകൊടുപ്പാനാ, നിങ്ങൾ എന്നെ സഹായിപ്പാൻ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ ഒറ്റുകൊടുപ്പാനും എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനുമാണ് വന്നതെങ്കിൽ ഞാൻ അതിന് തക്ക പ്രതികാരം ചെയ്യും. എന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോകാമെന്ന് നോക്കണ്ട. എന്ന് അവരെ ഭയപ്പെടുത്തുകയല്ലേ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക. ദാവീദ് പക്ഷേ ദാവീദിന്റെ മനോഭാവം നോക്കുക. ദാവീദ് എന്താ പറയുന്നത്? ഓ, എന്റെ കയ്യിൽ അന്യായമൊന്നും ഇല്ലാതിരിക്കേ, എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളോട് ഇടപെടട്ടെ, എനിക്ക് എന്താ ചെയ്യാനില്ല, എനിക്ക് നിങ്ങളോട് ഇടപെടാനായിട്ടില്ല എന്ന് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിലയിൽ ഒരു മനോഭാവമുണ്ടോ? ഈ മനോഭാവത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇത് ഇത്രയും വായിച്ചത്. എന്താ ദാവീദിന്റെ കൂട്ടത്തിലുള്ളവരുടെ ആ മനോഭാവം, അല്ലെങ്കിൽ ദാവീദിന്റെ മനോഭാവം? ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഇത് അറിഞ്ഞുകൂടാ. ദൈവസഭയിൽ കടന്നു വരുന്ന ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്. അവരെ ഏതുദ്ദേശത്തോടാ വന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ അവരെ, ദൈവമേ നീ തന്നെ കാത്തുകൊള്ളണം, നീ തന്നെ നോക്കി ഇവരുടെ ഇവരെ ആ നിലയിൽ അവരെ കൈകാര്യം ചെയ്യേണ്ട ചുമതല നിനക്കാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ദാവീദ് തന്നെ സ്വന്തം കയ്യിൽ വാളെടുക്കുന്നില്ല. ആ കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വന്നത്. നോക്കുക, നിങ്ങള് എന്നെ കാണിച്ചു കൊടുപ്പാനോ ശത്രുവിൽ ഒറ്റുകൊടുപ്പാനോ ആണ് വന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ജീവനോടെ വെച്ചേക്കുകയില്ല എന്നൊരു ഭീഷണി വാക്കല്ല ദാവീദ് പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ആ, നിങ്ങൾ എന്നെ ഒറ്റുകൊടുക്കാനാണ് വന്നതെങ്കിൽ എനിക്ക് എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടില്ല, എനിക്ക് നിങ്ങൾ ഏതുദ്ദേശത്തിലാ വന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്റെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ദൈവം തന്നെ ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് താൻ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കരങ്ങളിൽ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനോഭാവം ഈ നിലയിലാണോ, അതോ മനുഷ്യരോട് ആ നിലയിൽ ഒരു പോരാട്ടം നമുക്കുണ്ടോ? ദൈവസഭയിൽ എന്തില്ല? ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. ഒരാൾ ഒരു തെറ്റായ ഉദ്ദേശത്തോടാ വന്നതെന്നിരിക്കട്ടെ, വന്നതെന്നിരുന്നാലും നമ്മൾ അയാളെ ആ നിലയിൽ നമ്മളായിട്ട് വാളെടുത്ത് വെട്ടാനോ ശിക്ഷിക്കാനോ പോകണ്ട. അയാളോട് നമ്മൾ ഒരു പോരാട്ടത്തിന് പോകണ്ട. മറിച്ച് ഈ കാര്യങ്ങളെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കുക. ദൈവമാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവം അത് തക്ക സമയത്ത് വേണ്ടത് ചെയ്തുകൊള്ളും എന്നുള്ള നിലയിൽ തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു നല്ല ദാവീദിനെ നമ്മൾ കാണുന്നു. ദൈവസഭയിൽ നിന്നായിരിക്കുന്നവരിൽ എത്ര പേര് ഈ നിലയിലുള്ള മാനുഷികമായ പോരാട്ടം വിട്ടൊഴിഞ്ഞവരായിട്ടിരിക്കുന്നു. അത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്. ഒരാളോടും ആ നിലയിൽ ഒരു പോരാട്ടമില്ല. ദൈവമേ തെറ്റായ ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിൽ നീ ഉണ്ടല്ലോ, നീ ഈ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു മനോഭാവം കൈക്കൊള്ളാം. അടുത്തതായിട്ട് ദൈവസഭയിലുള്ള ആ ദാവീദിന്റെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത അതിന്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വന്ന 30 പേരുടെ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നിട്ട് അവന് ദാവീദിനോട് പറഞ്ഞു, ദാവീദേ നീയെ പേടിക്കണ്ട, നിനക്ക് സമാധാനം, നിന്റെ ദൈവം തന്നെയാണ് നിന്നെ തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞു. ദാവീദ് തന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോ, ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോ, ഞാനായിട്ട് വാളെടുക്കുകയില്ല, ഞാനായിട്ട് പോരാട്ടം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് തന്നെ തന്നെ ആ നിലയില് നിസ്സഹായനായിട്ട് നിർത്തിയപ്പോ, ഇതാ നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ഉടനെ തന്നെ അവനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പലപ്പോഴും വിചാരിക്കും, ദൈവസഭയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ ആളുകള് വന്ന് നമ്മളെ കൊണ്ട് മുതലെടുക്കും എന്ന് നമ്മൾ പേടിച്ചു പോകും. പക്ഷെ അങ്ങനെ പേടിക്കണ്ട സഹോദര സഹോദരി, നീ അങ്ങനെ പേടിക്കണ്ട. നീ ദൈവകരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം, ഓ നിന്നെ സംരക്ഷിക്കുന്ന കാര്യം, ആളുകൾ നിന്നെ വെച്ച് മുതലെടുക്കാതെ നിന്നെ സൂക്ഷിക്കേണ്ട കാര്യം, ആ കാര്യം ആരാ നോക്കുന്നത്? നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോഴേ ഈ നിലയിൽ ഏതെങ്കിലും ഒരു വിഷമത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാനായിട്ട് അതിനെതിരെ ഒരു പ്രതികാരം ചെയ്യുകയില്ല, കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് നീ സഹോദരി സഹോദര നീ പറയുന്ന ആ നിമിഷം തന്നെ ദൈവം നിന്നെ തുണയ്ക്കാനായിട്ട് നിന്റെ കൂടെയുണ്ട്. ദാവീദിനോട് ആ നിലയിൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ് നമ്മളെ കാണുന്നത്. അവിടെ ആ ദാവീദിന്റെ സഭയിൽ ഉണ്ടായിരുന്നവരുടെ ഒരു പ്രത്യേകത അവിടെ എന്തുണ്ട്? 18-ാം വാക്യത്തിന്റെ നാം കാണുന്നു അവിടെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ചില ആളുകൾ, വളരെ പാവപ്പെട്ട ചില ആളുകൾ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ, പക്ഷെ അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്ത് ദൈവസഭയിൽ വന്ന് ചില നാളുകൾ കഴിയുമ്പോൾ അവരുടെ മേലുള്ള ദൈവകൃപ നമ്മൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ തിരിച്ചറിവ്, ഈ വിവേചനം ഇവർക്ക് എവിടെ നിന്ന്? യേശുവിനെ കുറിച്ച് ഓ, അന്ന് ഇസ്രായേൽ നാടുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതം കൂറിയതുപോലെ നമ്മൾ അത്ഭുതം കൂറിപ്പോകും. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും വിവേചനവും ഇത്രയും കൃപയും എവിടെ നിന്ന് ലഭിച്ചു? അതിനൊരു മറുപടിയേ ഉള്ളൂ, അവര് നിരന്തരം പരിശുദ്ധാത്മാവിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായിട്ട് തങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവസഭയിലുണ്ട്, ദൈവസഭയിലുണ്ട്. പ്രിയമുള്ള സഹോദര സഹോദരി, നീ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾപ്പാനും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനും ദൈവസഭയിലുള്ളവർ തയ്യാറാവണം. ദൈവസഭയുടെ ഒരു പ്രത്യേകത നമ്മൾ ദാവീദിന്റെ കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതാണ്. ഈ വളരെ വേഗത്തിൽ ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയട്ടെ. അവരുടെ മറ്റൊരു പ്രത്യേകത 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കാണും. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവരായിരുന്നു. അവരുടെ പ്രത്യേകത എന്താ? അവരിലെ ഏറ്റവും ചെറിയ ആള്, ഏറ്റവും കൊച്ചാള് 100 പേർക്കും അവരിലെ വലിയ ആള് 1000 പേർക്കും തുല്യരായിരുന്നു. എന്തൊരു ധൈര്യം, എന്തൊരു ഉറപ്പ്! ഈ ഉറപ്പ് ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. കേവലം ദുർബലരായ മനുഷ്യരായിട്ട് നമ്മൾ പോകരുത്. ആളുകൾ നമ്മളെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒത്തിരി ബലം ഒന്നുമില്ല, പല കാര്യങ്ങളും എങ്ങനെയാ ചെയ്യേണ്ടത് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മള് ദൈവസന്നിധിയില്, ദൈവസഭയിലുള്ളവര് എന്താ, വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അവരെ ശക്തീകരിക്കും. അവർ ശക്തന്മാരാണ്. കർത്താവായ യേശു ക്രിസ്തു താന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ, ഇവരെന്ത് ചെയ്യും? ഞാൻ ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ചെയ്തു, യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. വളരെ വളരെ വലിയൊരു പ്രവൃത്തി താന് ചെയ്തു. എന്നിട്ട് താന് പോകാറായപ്പം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ആളുകളുണ്ടല്ലോ. ഈ ആളുകൾ എന്ന് പറയുന്നത് വളരെ ദുർബലരായ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ വെറും ബുക്കവര്, സാധാരണക്കാര്, അക്ഷരാഭ്യാസമില്ലാത്തവര്, വിദ്യാവിഹീനര്, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഇവരെ എന്ത് ചെയ്യും? അവരെ ഞാൻ ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ചെയ്യും. അവര് ചെറിയവൻ 100 പേർക്ക് തുല്യനായിരിക്കും, വലിയവൻ 1000 പേർക്ക് തുല്യനായിരിക്കും. ദൈവസഭയിൽ നിന്നായിരിക്കുന്ന ഓ പാവപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു ചെറിയ ആളല്ല കേട്ടോ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ ഒരു ചെറിയ ആളല്ല. നിന്നെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാനും വൻ കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിന് കഴിയും. പ്രൊവൈഡർ നീ ദൈവസന്നിധിയിൽ താണിരുന്നാൽ മതി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും ഒക്കെ അതിനു മുമ്പും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൂടി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചല്ലോ, ദൈവമേ ഇവിടെ ഒരു കോൺഫറൻസ് വരാൻ പോവുക. 500-ൽ പരം ആളുകൾ 3 ദിവസം ഇവിടെ വന്ന് താമസിക്കും. അതോ വന്ന് താമസിക്കാൻ ഏറ്റവും മോശമായ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പന്നിപ്പനി, ഡെങ്കിപ്പനി, എന്തെല്ലാം പനികളും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്രയും പേര് ഇവിടെ വന്ന് താമസിക്കുന്നു. അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു. ഏതെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ താമസിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും ഒരു കുഞ്ഞുങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, പല പ്രായത്തിലുള്ളവരുണ്ട്, എന്തെങ്കിലും ഒക്കെ വന്നുകൂടുന്നില്ല. ഇതാരെ കൊണ്ട് കഴിയും? കർത്താവേ, ഇവരെയെല്ലാം സംരക്ഷിക്കാനും ഇവരെയെല്ലാം മോശ ഒരിക്കൽ പറഞ്ഞ പോലെ ഇവരെയെല്ലാം എടുത്തോണ്ട് നടക്കാനും ഞാൻ ഇവരെ ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്ന് മോശ ഇസ്രായേൽ മക്കളെ നോക്കി, 600,000 വരുന്ന ജനത്തെ നോക്കി ദൈവത്തോട് ചോദിച്ച പോലെ ഇവരെയെല്ലാം എങ്ങനെ കൊണ്ടു നടക്കും? ഇവർക്കെല്ലാം സമയാസമയത്ത് ഭക്ഷണം കൊടുക്കണം, വെള്ളം വേണ്ടിവരുണ്ട്. 100, 500 പേരുണ്ടേ 500 പേര് 500 ജനക്കാരാ, എങ്ങനെ കഴിയും? നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഈ കാര്യങ്ങളിലൊന്നും വലിയ പിടിപാടുമില്ല. സ്വാഭാവികമായിട്ട് ഒത്തിരി കഴിവുകളുമില്ല. പക്ഷേ നോക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും ഏറെ കാര്യങ്ങൾ ചെയ്യും. പ്രിയമുള്ളവര്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു, ഞാൻ ഒരു സഹോദരനോട് പറയുകയായിരുന്നു, നമ്മളിവിടെ കേരളത്തിൽ കേരളത്തിൽ കഷ്ടിച്ച് 10 കൊച്ചു സഭകളാണുള്ളത്. ഒരു സഭയിൽ ശരാശരി 50 പേര് വെച്ച് കണക്ക് കൂട്ടിയാൽ കഷ്ടിച്ചൊരു 500 പേര് ഈ കേരളത്തിന്റെ അംഗസംഖ്യ 2.5 കോടിയോ 3 കോടിയോ എത്രയാണ്? ഈ വലിയ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും അല്ല നമ്മൾ. എങ്കിലും നമ്മൾ നമ്മുടെ പുസ്തകങ്ങൾ കൊണ്ടും കാസറ്റുകൾ കൊണ്ടും നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വേറെ ഒരു കൂട്ടരും നമ്മൾ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തിടെ മറ്റൊരു കൂട്ടരെ ഈ നിലയിൽ ഇത്രയും കുറച്ച് പേര് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണ് ഇത് കഴിഞ്ഞത്? നമ്മുടെ കഴിവിന്റെ കൂടുതൽ കൊണ്ടാണോ? ഓ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും ഏറെ കാര്യങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവ് തുണയായിട്ട് നിൽക്കും. നമ്മൾ നമ്മുടെ നിസ്സഹായത കണ്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ഇവിടെ ഇതാ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവരെ ചെറിയ ആള് 100 പേർക്ക് തുല്യനായിരുന്നു, വലിയവൻ 1000 പേർക്ക് തുല്യനായിരുന്നു. ഇതാ ദാവീദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ മറ്റൊരു പ്രത്യേകത 12:8 വാക്യത്തിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നു, അവർ സിംഹമുഖന്മാരും മലമുകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് നമ്മളെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ ചില മനോഹരമായ പദങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സിംഹമുഖൻ, ഒരു കുഞ്ഞുണ്ടാകുമ്പോ ഇനി അങ്ങനെ പേരിട്ടാലോ, സിംഹമുഖൻ. സിംഹമുഖൻ എന്ന് വെച്ചാൽ എന്താ? സിംഹത്തിന്റെ മുഖം പോലെ എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ ഹൃദയം വെച്ചാൽ അത് ദൈവം അത് ആ കാര്യം അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ചെയ്തിട്ടേ പിന്നെ വിശ്രമമുള്ളൂ. നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പലരും ചെറുപ്പക്കാരൻ, ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ ഏൽപ്പിക്കുമ്പോ അവര് അതിനായിട്ട് കണ്ണു കെട്ടിയ കുതിരയെ പോലെ അതിനായിട്ട് അങ്ങ് സമർപ്പിതരായി അതങ്ങ് ചെയ്ത് തീർക്കുക ചെയ്യുന്നത്. ദൈവസഭയിലുള്ളവര് സിംഹമുഖന്മാരായിരിക്കണം. സിംഹമുഖൻ സഹോദര, അതിനൊക്കെ പുതിയ പേര്. നീ നിന്നെ കുറിച്ച് തന്നെ വിചാരിക്കുന്നത് ആട്ടുകൂട്ടി പോലൊരാളാണെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനല്ല, നിന്റെ പേരിന്ന് മാറ്റിയിടുക. നിന്റെ പേരെന്താ ഇനി മുതൽ? സിംഹമുഖൻ എന്നാണ് പേര്. ഓ, പുലിക്കുട്ടിശ്ശേരിയിൽ നിന്നൊരു സിംഹമുഖൻ വരുന്നു. നോക്കുക, നമ്മളെ തന്നെ ആ നിലയിൽ കാണണം. സിംഹമുഖൻ എന്താ? സിംഹമുഖം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ആ യെരുശലേമിലേക്ക് ചെന്നാൽ അവിടെ എന്താ? അവിടെ മരണമാണ് കാത്തിരിക്കുന്നത്, തന്നെ മരണമാണ് കാത്തിരിക്കുന്നത്. ഓ, എന്നെ ക്രൂശിക്കും. ആ കാര്യം തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഹി സെറ്റ് ഹിസ് ഫേസ് ടുവേർഡ്സ് ജെറുസലേം എന്നാണ് നമ്മൾ വായിക്കുന്നത്. താൻ തന്റെ മുഖത്തെ തീക്കല്ല് പോലെയാക്കി. മലയാളത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആ ഭാഗം എടുത്ത് വായിക്കുന്നില്ല. യേശു തന്റെ മുഖത്തെ എന്താക്കി? തീക്കല്ല് പോലെയാക്കി. താൻ തന്റെ മുഖം അതിന് നേരെ വെച്ച് താൻ അങ്ങോട്ടേക്ക് തന്നെ പോയി. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? അവിടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കാത്തിരിക്കുന്നു എന്ന് കാണുമ്പം അവിടുന്ന് എങ്ങനെയെങ്കിലും വാലും ചുരുട്ടി ഓടുകാൻ ആണ് നമ്മുടെ സ്വാഭാവികമായ താല്പര്യം. പക്ഷേ ഇവിടെ ഇതാ ഒരു സിംഹമുഖൻ, അവൻ തന്റെ മുഖം അതിന് നേരെ തിരിച്ച് അതിലേക്ക് തന്നെ കടന്നുപോകും, ക്രൂശിന്റെ വഴിയിലേക്ക് പോകുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രൂശിന്റേതായ അനുഭവങ്ങൾ ഉണ്ടാവും. അത് കണ്ടപ്പോ പേടിച്ചു പോകല്ലേ? സിംഹമുഖനായിട്ട് നീ ആയിരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് ആ രംഗങ്ങളിലാണ്. പൗലോസിനെ കുറിച്ച് നമ്മള് എഫേസ്യർ കഴിഞ്ഞ ലേഖനം 20-ാം അധ്യായത്തില് ക്ഷമിക്കണം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തില് നമ്മള് നമ്മുടെ തീമായിട്ട് എടുത്ത ആ വാക്യത്തോട് ചേർന്ന് നമ്മൾ പലരും ചിന്തിച്ചല്ലോ. അവിടെ എന്താ? അപ്പോസ്തല പൗലോസ് പോകുന്ന വഴിക്ക് ആ പലരും പറഞ്ഞു, നീ അവിടെ പോയാൽ നിന്നെ കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരിക്കുന്നു. പലരും പൗലോസിനോട് സ്നേഹമുള്ള പലരും പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് ഞാന് ആത്മാവിനാൽ കെട്ടപ്പെട്ടവനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അതിലേക്ക് തന്നെ നടന്നുപോയി. യേശുക്രിസ്തു യെരുശലേമിലേക്ക് കടന്നുപോയതുപോലെ തന്നെ സിംഹമുഖനായിട്ട് പൗലോസ് കടന്നുപോയി. ഇന്ന് ഞാനും നീയും നമ്മുടെ ക്രൂശിന്റെ അനുഭവങ്ങളിലേക്ക് ഇതേ മനോഭാവത്തോടെ കടന്നുപോകണം. ഒരു സ്വയസഹതാപത്തോടെ അല്ല, ഒരു സ്വയസഹതാപത്തോടെ അല്ലെങ്കിൽ എങ്ങനെയും വേറെ ആരെയും അങ്ങോട്ട് തള്ളിവിട്ടേച്ച് ഞാനിങ്ങ് മാറാം, ഇതല്ല. സിംഹമുഖന്മാരായിരിക്കണം. പറഞ്ഞു വന്നാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സിംഹമുഖൻ മാത്രമല്ല, വേറൊരു പ്രത്യേകതയും പറയുന്നുണ്ട്, മലമുകളിലെ മാൻപേട. മലമുകളിലെ മാൻപേട നല്ല ഒരു പ്രയോഗമാണ്. മലമുകളിലെ മാൻപേട, ആരുടെ കാര്യമാണ് പറഞ്ഞത്? ദാവീദിന്റെ കൂട്ടത്തിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. മലമുകളിലെ മാൻപേട,
മലമുകളിലെ മാൻപേടയുടെ പ്രത്യേകത എന്താ? ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ പ്രിയൻ അവൻ കുന്നുകൾക്ക് മീതെ ചാടിയും കുതിച്ചും കൊണ്ട് വരുന്നു, അവൻ എന്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എന്ന് സങ്കീർത്തനക്കാരൻ പറയും. മാൻപേടയുടെ പ്രത്യേകത മലമുകളിൽ കുതിക്കുന്നവനാണ്. മലമുകളിൽ കുതിക്കുക, ഓ അവിടെ ഉത്തമഗീതത്തിൽ നാം ആ ഭാഗം എടുത്ത് വായിക്കുന്നില്ല. പക്ഷേ എന്റെ പ്രിയൻ മലകളുടെ മേലും ഗിരികളുടെ മേലും കുതിച്ചാ വരുന്നത്. അവിടെ മലയും ഗിരി മാത്രമേ ഉള്ളൂ, സത്യത്തെ അവിടെ താഴ്വരകളുമുണ്ട്. പക്ഷെ താഴ്വരയെ കുറിച്ച് അവിടെ വാക്യത്തില് പറയുന്നില്ല. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ താഴ്വര ഉണ്ടായിരിക്കാം, പക്ഷെ നീ മലമുകളിൽ കുതിക്കുന്നവനാകണം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മള് ഈ ചക്രവാളത്തിലേക്ക് നോക്കി നിന്നാൽ, മലകളുള്ള ഒരു ചക്രവാളത്തിലേക്ക് നോക്കി നിന്നാൽ, അവിടെയൊക്കെ ആ കൊടുമുടികളാണ് കാണുന്നത്. താഴ്വരകൾ നമ്മൾ പലതും കാണുന്നില്ല. ഒരു കൊടുമുടി, അതിന്റെ അടുത്ത് വേറൊരു കൊടുമുടി. എന്റെയും നിന്റെയും ജീവിതം ആ നിലയിലായിരിക്കണം. ഒരു കാര്യം അടുത്ത കാര്യം, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? കഷ്ടതയുടെ താഴ്വാരമുണ്ട്. പക്ഷേ എന്റെ പ്രിയൻ മലമുകളിൽ കുതിക്കുന്നവനാണ്, ഗിരികളിൽ കുതിക്കുന്നവനാണ്. എന്റെ കാലുകളെ അവൻ മാൻപേടക്കാൽക്ക് പോലെ തുല്യമാക്കി. മലമുകളിലെ മാൻപേട, നമ്മൾ നമ്മുടെ കഷ്ടങ്ങളില് സ്വയം സഹതാപത്തിൽ മുങ്ങിപ്പോകല്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് മലമുകളിലെ മാൻപേടകളെ പോലെ ആയിരിക്കാം. വേറെ ഒരു കാര്യം കൂടെ, വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ 11-ാം അധ്യായത്തിൽ നിന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇവിടെ ഇതാ ദാവീദിന്റെ കൂടെയുള്ള ആളുകളോട് ഒരിക്കലെ ദാവീദ് പറഞ്ഞു. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് അവരുടെ ഒരു പ്രത്യേകത കാണുന്നത്. ഒരിക്കൽ ബേത്ലഹേം പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് തന്റെ കൂടെയുള്ളവരടുത്തിരിക്കുമ്പോൾ ആർത്തി മൂണ്ട് പറഞ്ഞു. അപ്പോൾ മൂന്ന് പേരെന്ത് ചെയ്തു? ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടെ കടന്നു ചെന്ന് ബേത്ലഹേം പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു. എന്നിട്ട് ദാവീദ് പറയുന്നു, ഇത് ചെയ്യാൻ എന്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുതേ. തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ അത് കുടിപ്പാൻ മനസ്സായില്ല, അവനത് ദൈവത്തിന് നിവേദിച്ചൊഴിച്ചു. ഈ സംഭവം നമുക്കറിയാം. ദാവീദ് ഈ നിലയിൽ തന്റെ കൂട്ടരോടൊപ്പം ആയിരിക്കുമ്പോൾ തന്റെ താനൊരു താല്പര്യം പറഞ്ഞു. ആർത്തി കൊണ്ട് താൻ പറഞ്ഞു, ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിക്കാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി ഗ്രഹാതുരതയോടെ ആ നിലയില് ദാവീദ് പറഞ്ഞുപോയി. പറഞ്ഞുപോയപ്പോ മൂന്ന് പേരെന്ത് ചെയ്തു? മൂന്ന് പേര് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ദാവീദിന് കൊടുക്കാനായിട്ട് യാത്ര പുറപ്പെട്ടു. അതിന്റെ അകത്ത് ഭയങ്കര റിസ്ക് ഉണ്ട്. എന്താ റിസ്ക്? ഈ ദാവീദ് താമസിക്കുന്നതിനിടയിലും ബേത്ലഹേമിനിടയിൽ ശത്രു സൈന്യമാണുള്ളത്, ഫെലിസ്ത്യരാണുള്ളത്. അവരുടെ പാളയത്തിനിടയിൽ കൂടെ വെള്ളം കോരാൻ ഈ ഇസ്രായേലിയർ മൂന്ന് പേര് പോയാൽ അവർ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ല. പക്ഷെ അവർ മൂന്ന് പേരെന്ത് ചെയ്തു? അവിടെ പോയി വെള്ളം കൊണ്ടുവന്ന് കോരിക്കൊണ്ടുവന്ന് ദാവീദിന് കൊടുത്തു. ദാവീദ് അന്നേരം പറഞ്ഞ ആ വരികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ദൈവസഭയിലുള്ളവരുടെ ഒരു പ്രത്യേകത. തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയി. അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ ഞാനും വേറെ ഒരു സഹോദരനും കൂടെ ഞങ്ങളൊരു ഭവനത്തില് പ്രാണനെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവന് എന്ത് ചെയ്തു? അവന് പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു. പ്രാണത്യാഗത്തോളം, നമ്മുടെ പ്രാണെന്ന് പറയുന്നത് ഏതാ? ഈ കാണുന്ന ജീവനല്ല, മറിച്ച് നമ്മുടെ ഒരു സ്വാഭാവിക ജീവനുണ്ട്. നമ്മുടെ ബലങ്ങള്, നമ്മുടെ അഭിപ്രായങ്ങള്, നമ്മളെ കുറിച്ച് തന്നെ നമുക്കുള്ള മതിപ്പ്, ഇതാണ് നമ്മുടെ പ്രാണൻ, ഇതാണ് നമ്മുടെ ദേഹി, ഇതാണ് നമ്മുടെ സോൾ. ഈ പ്രാണനെ ഒഴുക്കിക്കളയുന്നവരായിരിക്കണം ദൈവസഭയിൽ ഉണ്ടാകേണ്ടവർ. ദാവീദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ അക്ഷരാർത്ഥത്തിൽ അവരവരുടെ പ്രാണനെ ആ നിലയിൽ ഒഴുക്കിക്കളഞ്ഞവരാണ്. ഇവിടെ ഇതാ അതിനപ്പുറത്ത് അതിന്റെ പൊരുളിലേക്ക് നമ്മൾ ദൈവസഭയിലുള്ളവർ വരണം. അവരെങ്ങനെയുള്ളവരായിരിക്കണം? പ്രാണനെ ഒഴുക്കിക്കളയുന്നവരാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള മതിപ്പിനെതിരെ ആരെങ്കിലും പെരുമാറിയാൽ നമ്മുടെ മുഖം വാടരുത്. ഇതെല്ലാം ദൈവം സത്യങ്ങളാണ്. ഈ വഴിയിലൂടെ പോകാനായിട്ടാണ് ദൈവം നമുക്കൊരു ജീവനുള്ള പുതുവഴി തുറന്നു തന്നിരിക്കുന്നത്. നമ്മുടെ പ്രാണനെ ഒഴുക്കിക്കളയുക. സ്വന്തം ജീവനെ പിടിക്കാൻ നോക്കുന്നവർ അതിനെ നഷ്ടമാക്കും, അതിനെ കളയുന്നവർ അതിനെ കണ്ടെത്തും. ഒരു കടങ്കട പോലെ യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ നാല് സുവിശേഷങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വലിയൊരു ആത്മീയ സത്യമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ, സഹജീവിതത്തിൽ നീ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചാൽ നിന്റെ സ്വാഭാവിക ജീവനെ പിടിച്ചുകൊണ്ട് നിനക്ക് പോകാനായിട്ട് ഒക്കുകയില്ല. കുറച്ച് കഴിയുമ്പം അതിനെതിരെ നീ നീരസപ്പെട്ട് പോകാവുന്ന പല കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ നീ നീരസപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? നീ നിന്റെ ജീവനെ ഒഴുക്കിക്കളയുന്നവനാകണം. നിന്നെക്കുറിച്ച് തന്നെ നിനക്കുള്ള മതിപ്പിനെ ഇല്ലാതെ വിട്ടുകളയുന്നവനാകണം. ഓ, നിന്റെ സ്വയ ജീവനെ സംരക്ഷിക്കാത്തവനാകണം. അങ്ങനെ കർത്താവിന് വേണ്ടി, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവൻ വെച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറാവും? നാം കേട്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഗസമന തോട്ടത്തിൽ ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. കർത്താവ്, പിതാവേ, എനിക്ക് സ്വാഭാവികമായിട്ട് ഈ പാനപാത്രം കുടിപ്പാനായിട്ട് ഇഷ്ടമില്ല, ഞാൻ ഇത് കുടിക്കുന്നില്ലെന്ന് യേശു അടുത്ത വാക്യം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ആ യേശുവിന്റെ ക്രൂശിൽ പോകേണ്ടി വരുമായിരുന്നില്ല. യേശു തിരികെ എന്റെ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷെ പിതാവ് അന്നേരം ചോദിച്ചു, നീ തിരിച്ചു പോന്നു. പക്ഷെ ഇവൻ അവിടെ, ഇവൻ എന്ന് പറയുന്നിടത്ത് നാം ഓരോരുത്തരും നമ്മുടെ പേര് പറയണം. ഇവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേറെ മാർഗമില്ലല്ലോ, നീ എന്ത് പറയുന്നു? ഉടനെ യേശു എന്റെ മുഖം കണ്ടു, സഹോദരി നിന്റെ മുഖം കണ്ടു, സഹോദരൻ നിന്റെ മുഖം കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, എന്റെ ഈ പൈതൽ, എന്റെ ഈ കുഞ്ഞ്, എന്റെ ഈ പ്രിയപ്പെട്ടവൻ, അവൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ നരകമേറ്റോളാ എന്ന് യേശു പറഞ്ഞ് ക്രൂശിലേക്ക് കടന്നുപോയി. അവിടുന്ന് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് പിതാവിന്റെ ഹിതത്തിന് സ്വന്തം ഹിതത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു. പിതാവിന്റെ ഹിതത്തിന് സ്വന്തം ഇഷ്ടത്തെ എന്നെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തി കൊടുത്ത യേശുവിനോടുള്ള സ്നേഹത്തിലാണ് നാം ഇന്ന് ദൈവസഭയിൽ ഓ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ജീവനെ ഒഴുക്കിക്കളയേണ്ടത്. അതിന് മടിയില്ലാത്ത ആളുകൾ അങ്ങനെയുള്ളവരാണ് ദൈവസഭയിലുള്ളത്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് അതിന്റെ 11:14 വാക്യം. അവിടെ ദാവീദിന്റെ കൂടെയുള്ളവര് അവിടെ യവൻ നിറഞ്ഞ ഒരു വയലുണ്ടായിരുന്നു. ഫെലിസ്തീയര് ശത്രുത പട്ടാളം വന്നപ്പോ അവരെന്ത് ചെയ്തു? ആ വയലിന്റെ മധ്യേ നിന്ന് അതിനെ കാത്ത് ഫെലിസ്തീയരെ വെട്ടിക്കളഞ്ഞു. യഹോവ അവർക്ക് വലിയൊരു ജയം നൽകി. എന്താ നമ്മൾ വായിച്ചത്? വയലെന്ന് പറയുന്നത് ദൈവസഭയുടെ ഒരു നിഴലായിട്ട് നമ്മൾ കാണും. ദൈവസഭയ്ക്കെതിരെ ശത്രുക്കൾ വരുമ്പോ ആ വയലിന്റെ മധ്യയെ ഒന്നിച്ച് നിന്ന് ആ ശത്രുക്കളെ വെട്ടിക്കളഞ്ഞ് ആ നിലയില് ദൈവത്തിന് വേണ്ടി ഒരു ജയം ഘോഷിച്ച ആളുകളെ കുറിച്ചാണ് 14 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ വയലിൽ നിന്ന് ആ വയലിനെ സംരക്ഷിക്കുക, അതൊരു ചെറിയ കാര്യമല്ല. ശത്രുക്കളുടെ എണ്ണം ഏറെ കൂടുതലാണ്. അവിടെ നിന്ന് നിരന്തരം ഓ വെട്ടി, നാം വേറൊരു ഭാഗത്ത് കാണുന്നത് അങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നവന്റെ കയ്യ് അവസാനം അങ്ങ് കൈ അങ്ങ് പറ്റിപ്പോയി, അതുപോലെ ആയി നിരന്തരം വെട്ടി. എന്നിട്ടും അവൻ പിന്തിരിഞ്ഞില്ല. ശത്രുക്കളെ മുഴുവൻ തോൽപ്പിച്ച് ഓടിച്ചതിന് ശേഷമാണ്, ജയം ഘോഷിച്ചതിന് ശേഷമാണ് ആ വയലിൽ നിന്ന് അവൻ പോയത് എന്നാണ് നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ നിലയിലാണ് ദൈവസഭയെ സംരക്ഷിക്കുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ ചില ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. അയ്യോ, അത് നമ്മുടെ സഭയാ, നമ്മൾ അത് നോക്കണം. എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും പോട്ടെ, ഇതിപ്പോ ഞാനിപ്പോ ഒരു കസേര വന്നിരിക്കണം, ആർക്ക് ശല്യം, നമ്മളായിട്ട് ആർക്ക് ശല്യം ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നീ മാറിക്കഴിഞ്ഞെങ്കിൽ നീ യവപാടത്ത് നിന്നുകൊണ്ട് ശത്രുക്കളെ കൈ തീരെ പറ്റിപ്പോകും വരെ വെട്ടുന്നവനല്ല എന്നുള്ള കാര്യം നീ ഓർത്തിരിക്കണം. ദൈവവചനം വളരെ ഷാർപ്പാണ്, വളരെ വ്യക്തതയുള്ളതാണ്. നമ്മുടെ ആരുടെയും മുഖം നോക്കുന്നതല്ല ദൈവവചനം. പ്രിയമുള്ളവരെ, നീ ഞാനും ദൈവസഭയെ സംരക്ഷിക്കേണ്ടവരാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ ചുമതലയായിട്ട് നീ കണക്ക് കൂട്ടല്ലേ. ഇവിടെ വരുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഇത്? നാം ഒന്നിച്ച് ദൈവത്തോടൊപ്പം പണിയുന്ന ആ നിലയിലുള്ള ഒരു സഭയാണ്. ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും, ഇവിടെ ഞാൻ എന്റെ സ്വന്തം പ്രാണനെ സ്നേഹിക്കുകയില്ല, അതിനെതിരെ നിന്നുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ധൈര്യത്തോടെ സന്തോഷത്തോടെ ചെയ്യും എന്ന് പറയുന്ന ആളുകളായിരിക്കണം. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നാം ചിന്തിച്ചത് ദാവീദിന്റെ കൂട്ടത്തിലുള്ളവരെ കുറിച്ചാണ്, ദാവീദിന്റെ സഭയിലുള്ള ആളുകളെ കുറിച്ചാണ്. അവരെന്തായിരുന്നു? ഒരു വലിയ ദൈവത്തിന്റെ സൈന്യം പോലെ ഉള്ളവരായിരുന്നു. അവരുടെ പ്രത്യേകതകൾ നമ്മൾ 8 കൂട്ടം കാര്യങ്ങൾ എണ്ണമിട്ട് പറഞ്ഞു. അവരെ സന്തോഷമുള്ളവരായിരുന്നു, അവരെ ഐക്യമുള്ളവരായിരുന്നു, അവരെ വിവേചനമുള്ളവരായിരുന്നു, അവര് തങ്ങളാൽ തന്നെ ഓ പോരാട്ടമുള്ളവരായിരുന്നില്ല, മറ്റുള്ളവരോട് ആ നിലയിൽ പോരാട്ടമില്ലാത്തവരായിട്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നവരായിരുന്നു. അവരുടെ ഇടയിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ടായിരുന്നു. അവർ ധൈര്യശാലികളായിരുന്നു. ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും തുല്യനായിരുന്നു. അതുപോലെ തന്നെ അവർ സിംഹമുഖമുള്ളവരും മാൻപേടെ കാല് പോലെ കാലുകൾ ഉള്ളവരുമായിരുന്നു. അവര് പ്രാണനെ ഒഴുക്കിക്കളയുന്നവരായിരുന്നു. അവര് ആരംഭശൂരത്വം ഉള്ളവരായിരുന്നില്ല. അവസാനം വരെ ശത്രു മുഴുവൻ മുച്ചൂട് നശിക്കുന്നത് വരെ നിന്ന് പോരാടുന്നവരായിരുന്നു. ആ ദൈവസഭയെ സംരക്ഷിക്കുന്നവരായിരുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ നമ്മൾ ഒരു കവനന്റ് ഒരു ഒരു ഉടമ്പടിയാണ് പ്രഖ്യാപിക്കുന്നത്. എന്താ? കർത്താവെ, നീ എന്നെ സ്നേഹിച്ച്, എന്നെ സ്നേഹിച്ച കർത്താവെ, ആ കാൽവരി ക്രൂശിനെ സഹിച്ചെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞ ആ കാര്യം ഓർക്കുക. കർത്താവിന് വേണമെങ്കിൽ ഈ പാനപാത്രം വേണ്ടെന്ന് വെക്കാമായിരുന്നു, ഈ കഷ്ടത സഹിക്കണ്ട എന്ന് വെക്കാമായിരുന്നു, ഈ ക്രൂശിനെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ കർത്താവ് എന്തുകൊണ്ട് ആ ക്രൂശിനെ ആലിംഗനം ചെയ്തു? കർത്താവ് എന്തുകൊണ്ട് ആ പാനപാത്രം കുടിച്ചു? എന്റെയും നിന്റെയും മുഖം കണ്ടതുകൊണ്ട് കർത്താവ് അതിന് തുനിച്ചു. കർത്താവ് വിചാരിച്ചു, ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് കുടിക്കാതിരുന്നാൽ, ഈ കാൽവരി ക്രൂശിലെ ശിക്ഷാവിധി ഏൽക്കാതിരുന്നാൽ, ഒരു രക്ഷണ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ എന്റെ ഈ കുഞ്ഞുങ്ങൾ ഇവർ നഷ്ടപ്പെട്ടു പോകും, ഇവൾ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് കർത്താവ് ആ ക്രൂശിനെ ആലിംഗനം ചെയ്തു. ആ പാനപാത്രം മറ്റോളം ഊറ്റിക്കുടിച്ചു. അങ്ങനെയുള്ള കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ പറയുന്നു, കർത്താവേ, നിനക്ക് നിന്റെ ഹൃദയത്തിൽ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ കാര്യം നിന്റെ സഭയാണ്, മറ്റൊന്നല്ല. നാം നിരന്തരം കോൺഫറൻസിൽ കേട്ടല്ലോ, ദൈവസഭയാണ് കർത്താവിന്റെ ഹൃദയത്തിലുള്ള ആഴത്തിലുള്ള കാര്യം. ദൈവസഭയ്ക്ക് വേണ്ടി, കാന്തയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദൈവസഭ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവെ, നീ എന്നെ സ്നേഹിച്ച് നിന്നെ തന്നെ ഒഴുകി കളഞ്ഞെങ്കിൽ, നിന്നെ തന്നെ എറിഞ്ഞു കളഞ്ഞെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി എന്നെ തന്നെ എറിഞ്ഞു കളയും, ഒഴുക്കി കളയും. ഇതല്ലാതെ എനിക്ക് എന്റെ ജീവിതം കൊണ്ട് ഫലപ്രദമായിട്ട് നിനക്കൊരു ഒരു റിവാർഡ് തരാനായിട്ട്, ഒരു പ്രതിഫലം തരാനായിട്ട് മറ്റൊന്നില്ല കർത്താവെ എന്ന് നമ്മളെ തന്നെ ആ നിലയിൽ വീണ്ടും ഒരു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുന്ന സമയം കൂടെയാണ് നമ്മളെ കർത്തൃമേശയിലെ പങ്കാളികളാകുമ്പോൾ. പ്രിയമുള്ളവരെ, നമുക്കിത് ഫലപ്രദമായിട്ട് ചെയ്യാൻ ഒക്കും, വളരെ കാഷ്വലായിട്ട് ചെയ്യാൻ ഒക്കും. നാം ഏത് തലത്തിൽ ഇത് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവി കാര്യങ്ങൾ ഇരിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിലെ നമ്മുടെ പുരോഗതി ഇരിക്കുന്നത്. നമുക്ക് വളരെ ഗൗരവത്തോടെ നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പുതുക്കിക്കൊണ്ട്, ദൈവത്തോട് സമർപ്പണം എന്ന് പറയുന്നത് ദൈവസഭയോടും ആ നിലയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ നിലയില് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവെ, എന്റെ പോരായ്മകളെ എനിക്ക് കാണിച്ചു തന്നല്ലോ, പലപ്പോഴും ഞാൻ സാഹചര്യങ്ങളിലാണ് സന്തോഷം കണ്ടെത്തുന്നത്, അങ്ങനെയല്ല, നിന്നിൽ സന്തോഷം കണ്ടെത്തട്ടെ. കർത്താവെ, ഞാൻ മാനുഷികമായ ചില വിവേചനങ്ങളെയും ചില ചിന്തകളെയുമാണ് ആത്മീയ വിവേചനം എന്ന് തെറ്റിദ്ധരിച്ച് പലരെയും വിധിച്ചു പോയി, അതെന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞാൻ ദുർബലനായിപ്പോയി, നിരാശനായിപ്പോയി, ഞാൻ 100 പേർക്ക് തുല്യനായിരുന്നില്ല, 1000 പേർക്ക് തുല്യനായിരുന്നില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം. കർത്താവെ, എനിക്ക് ആരംഭശൂരത്വമേ ഉള്ളായിരുന്നു, ഞാൻ അത് വിട്ടുപോയി, ഇപ്പോഴേ എനിക്ക് ആ ഗൗരവം നഷ്ടപ്പെട്ടു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാം. ഞാൻ ഒരു കാലത്ത് ഞാൻ സിംഹമുഖനായിരുന്നു, ഇന്ന് ഞാൻ സിംഹമുഖനല്ല. കർത്താവെ, വീണ്ടും ഞാൻ എന്റെ മുഖം ആ ക്രൂശിന് നേരെ തിരിക്കുന്നു, ഞാൻ എന്റെ മുഖത്തെ ആ നിലയിൽ സെറ്റ് ചെയ്യുന്നു, എന്റെ മുഖത്തെ തീക്കല്ല് പോലെ ആക്കുന്നു എന്ന് നമുക്ക് പറയാം. കഷ്ടങ്ങളുടെ താഴ്വരയെ കാണാതെ ഓ ഗിരിമുകളിൽ മാത്രം കുതിക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം ഈ കാര്യങ്ങൾക്കായിട്ടെല്ലാം നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മളെ ദൈവം സഹായിക്കട്ടെ, ഈ വചനങ്ങൾ നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ.